യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം. ഒന്ന് യോഹന്നാൻ അദ്ധ്യായം ഒന്ന്. ലോകാരംഭത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ചിലതിനെപ്പറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇത് ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ കണ്ടതും ഞങ്ങൾ വീക്ഷിച്ചതും ഞങ്ങളുടെ സ്വന്തം കൈകളാൽ തൊട്ടതിനെപ്പറ്റിയും ആണ്. ജീവൻ തരുന്ന വചനത്തെപ്പറ്റിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നത്. ആ ജീവനെ നമുക്ക് കാണിച്ചു തന്നു, ഞങ്ങൾ അത് കണ്ടു, ഞങ്ങൾക്കതിനെപ്പറ്റി തെളിവ് തരാൻ കഴിയും. ഈ ജീവൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ദൈവമാണ്. പിതാവായ ദൈവത്തോടൊപ്പമുള്ള ജീവനാണത്, ശാശ്വതമായി തുടരുന്ന ജീവനാണത്. ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ സംസാരിക്കുന്നു. ഞങ്ങൾക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുള്ളവരാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കുള്ള കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടിയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങൾ നിറഞ്ഞ സന്തോഷത്തിലാകാൻ തക്കവണ്ണമാണ് ഞങ്ങളിത് എഴുതുന്നത്. ദൈവത്തിൽ നിന്നുള്ള സത്യോപദേശം ഞങ്ങൾ കേട്ടു, ഇപ്പോൾ ഞങ്ങളിത് നിങ്ങളോട് പറയുന്നു. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ ഇരുൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോടൊത്ത് ചേർന്നു പോവുകയാണെന്ന് പറയുകയും എന്നാൽ ഇരുളിൽ ജീവിക്കുകയുമാണെങ്കിൽ നമ്മൾ നുണയരാണ്, നമ്മൾ സത്യത്തെ പിന്തുടരുന്നില്ല. ദൈവം പ്രകാശത്തിലാണ്, നമ്മളും പ്രകാശത്തിൽ ജീവിക്കണം. നമ്മൾ വെളിച്ചത്തിൽ ജീവിക്കുകയാണെങ്കിൽ നാം പരസ്പരം കൂട്ടായ്മ പങ്കുവയ്ക്കും. നമ്മൾ പ്രകാശത്തിൽ ജീവിക്കുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മിൽ പാപം ഇല്ല എന്ന് നാം അവകാശപ്പെടുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വിഡ്ഢികളാക്കുന്നു, സത്യം നമ്മിൽ ഇല്ല താനും. എന്നാൽ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നാം ചെയ്ത എല്ലാ ദുഷ്ചെയ്തികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. കാരണം നമുക്ക് ദൈവത്തെ വിശ്വസിക്കാവുന്നതാണ്, ശരിയായത് ദൈവം ചെയ്യും. നമ്മൾ പാപം ചെയ്തിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ നാം ദൈവത്തെ നുണയനാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന്റെ ശരിയായ സത്യോപദേശം സ്വീകരിക്കുന്നില്ല. ഒന്ന് യോഹന്നാൻ അദ്ധ്യായം രണ്ട്. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ പാപം ചെയ്യരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് എഴുതുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരുവൻ പാപം ചെയ്താൽ പിതാവിന്റെ മുമ്പിൽ നമുക്കുവേണ്ടി ന്യായീകരിക്കുന്ന നീതിമാനായ യേശുക്രിസ്തു ഉണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാണ് ക്രിസ്തു. എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ മാറ്റിക്കളയാനുള്ള പാതയാണ് ക്രിസ്തു. ദൈവം നമ്മോടാജ്ഞാപിച്ച കാര്യങ്ങൾ നാം അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് സത്യമായും ദൈവത്തെ അറിയാം എന്നുള്ളത് നിശ്ചയമാണ്. ഒരുവൻ എനിക്ക് ദൈവത്തെ അറിയാം എന്ന് പറയുകയും ദൈവകൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നുണയനാണ്, സത്യം അവനിൽ ഇല്ല. എന്നാൽ ഒരുവൻ ദൈവത്തിന്റെ ഉപദേശമനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവനിൽ സത്യമായും അതിന്റെ ലക്ഷ്യം കൈവരിച്ചു. ഇങ്ങനെയാണ് നാം ദൈവത്തെ പിന്തുടരുകയാണെന്ന് അറിയുന്നത്. ഒരുവൻ ദൈവത്തിൽ ജീവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവൻ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം. എന്റെ പ്രിയ സ്നേഹിതരെ, പുതിയൊരു കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആദ്യമുതൽക്കേ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ കൽപ്പനയാണ് ഞാൻ എഴുതുന്നത്. നേരത്തെ തന്നെ കേട്ട ഉപദേശമാണ് ഈ കൽപ്പനകൾ. എന്നിരിക്കലും പുതിയൊരു കൽപ്പനയായാണ് ഞാൻ ഇതെഴുതുന്നത്. ഈ കൽപ്പന സത്യം ആണ്. അതിന്റെ സത്യം യേശുവിലും നിങ്ങളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇരുൾ മാഞ്ഞു പോകുകയും സത്യപ്രകാശം മുന്നേ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുവൻ ഞാൻ പ്രകാശത്തിലാണ് എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. തന്റെ സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിലായിരിക്കുകയും തെറ്റ് ചെയ്യിക്കുന്ന ഒന്നും അവനിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുളിലാണ്, അവൻ ജീവിക്കുന്നത് ഇരുട്ടിലാണ്. എങ്ങോട്ടാണ് താൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ, എന്തുകൊണ്ടെന്നാൽ ഇരുൾ അവനെ അന്ധനാക്കി. നിങ്ങളുടെ പാപങ്ങൾ യേശു വഴി ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യമുതൽക്കേ ഉണ്ടായിരുന്നവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ, പിതാക്കന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇതെഴുതുന്നു. ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ, യുവാക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാവിനെ അറിയാമെന്നതുകൊണ്ട് മക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യം മുതൽ നിലനിന്നവനെ നിങ്ങൾക്ക് അറിയാമെന്നതുകൊണ്ട് പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ കരുത്തരായതുകൊണ്ട് യുവാക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ജീവിക്കുകയും നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ അതിലുള്ളവയെയോ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല. ലോകത്തിലെ ദുഷ്കാര്യങ്ങൾ ഇവകളാണ്: പാപം നിറഞ്ഞ സ്വയത്തെ പ്രീതിപ്പെടുത്താനുള്ള നമ്മുടെ കാമം, നാം കാണുന്ന ദുഷ്ടത നിറഞ്ഞ കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള കാമം, നമ്മുടെ സ്വത്തുക്കളിലുള്ള നമ്മുടെ അഹങ്കാരം എന്നിവയൊന്നും പിതാവായ ദൈവത്തിൽ നിന്നുള്ളതല്ല. അത്തരം കാര്യങ്ങൾ ലോകത്തിൽ നിന്നാണ് വരുന്നത്. ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ജനങ്ങളുടെ ആഗ്രഹവും മാറിപ്പോകുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നവൻ എക്കാലവും ജീവിക്കും. പ്രിയമക്കളെ, ഇത് അന്ത്യനാഴിക ആയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശത്രു എതിർ ക്രിസ്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ക്രിസ്തുവിന്റെ ശത്രുക്കൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇത് അന്ത്യനാഴിക ആകുന്നുവെന്ന് നമുക്കറിയാം. ക്രിസ്തുവിന്റെ ആ ശത്രുക്കൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു, പക്ഷേ അവർ നമ്മിൽ നിന്ന് പുറത്തുപോയി. യഥാർത്ഥത്തിൽ അവർ നമ്മിൽ ഉള്ളവരല്ല. അവർ സത്യത്തിൽ നമ്മുടേതായിരുന്നുവെങ്കിൽ അവർ നമ്മോടൊപ്പം വസിക്കുമായിരുന്നു. പക്ഷേ അവർ പോയി. അവർ നമ്മുടെ ആൾക്കാർ അല്ല എന്ന് ഇത് തെളിയിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങൾക്ക് തന്ന ദാനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്? നിങ്ങൾക്ക് സത്യമറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ? അല്ല, നിങ്ങൾക്ക് സത്യം അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. കളവൊന്നും സത്യത്തിൽ നിന്ന് വരുന്നില്ല എന്നും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആരാണ് നുണയൻ? യേശു ക്രിസ്തുവല്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തുവല്ല എന്ന് പറയുന്നവൻ ക്രിസ്തുവിന്റെ ശത്രുവാണ്. ആ വ്യക്തി പിതാവിലോ അവന്റെ പുത്രനിലോ വിശ്വസിക്കുന്നില്ല. ഒരുവൻ പുത്രനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവന് പിതാവില്ല. പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. ആദ്യമുതൽക്കേ നിങ്ങൾ കേട്ട ഉപദേശമാണ് പിന്തുടരുന്നതെന്ന് ഉറപ്പാക്കിക്കൊള്ളുക. നിങ്ങൾ അതിൽ തന്നെ തുടരുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. ഇതാണ് പുത്രൻ സ്വയമായി തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്: നിത്യജീവൻ. നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ എഴുതുന്നത്. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ദാനം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു അധ്യാപകനെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ലഭിച്ച ദാനം നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഈ ദാനം സത്യമാണ്, ഫോഷ്കല്ല. അതുകൊണ്ട് അവന്റെ ദാനം നമ്മെ പഠിപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ തുടർന്നും ജീവിക്കുക. അതെ പ്രിയമക്കളെ, അവനിൽ ജീവിക്കുക. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ തിരിച്ചുവരവിൽ ആ ദിവസം ഭീതി കൂടാതെ കഴിയാം. അവൻ വരുമ്പോൾ നമുക്ക് നാണിച്ച് മറഞ്ഞിരിക്കേണ്ടതായി വരില്ല. ക്രിസ്തു നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ന്യായം ചെയ്യുന്ന ഏവനും ദൈവ പൈതലാണ്. 1 യോഹന്നാൻ 3. പിതാവ് നമ്മെ ഏറെ സ്നേഹിച്ചു. അവന്റെ സ്വന്തം മക്കളെന്നു നമ്മെ വിളിച്ചതിൽ നിന്നും അത് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവമക്കളാണ്. ലോകത്തിലെ ജനങ്ങൾക്ക് ദൈവത്തെ അറിയാത്തതുകൊണ്ട് നാം ദൈവമക്കളാണെന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇല്ല. പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ നാം ദൈവമക്കളാണ്. ഭാവിയിൽ നാം എന്തായിരിക്കും എന്ന് ഇന്നുവരെ നമ്മെ കാണിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തു വരുമ്പോൾ നാം അവനെപ്പോലായിരിക്കും എന്ന് നാം അറിയുന്നു. അവൻ യഥാർത്ഥത്തിൽ എങ്ങനെയോ അങ്ങനെ തന്നെ നാം അവനെ കാണും. ക്രിസ്തു പരിശുദ്ധനാണ്. ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാവരും ക്രിസ്തു പരിശുദ്ധനായിരിക്കുന്നതുപോലെ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാക്കും. ഒരാൾ തെറ്റു ചെയ്യുമ്പോൾ അയാൾ ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നു. അതെ, നമ്മൾ പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എതിരായി ജീവിക്കുന്നതിന് തുല്യമാണ്. പാപം ഇല്ലാതാക്കുന്നതിനാണ് ക്രിസ്തു വന്നതെന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്തുവിൽ തിന്മ ഇല്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ പാപജീവിതം തുടരില്ല. ഒരുവൻ തെറ്റു ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഒരിക്കലും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. പ്രിയ മക്കളെ, തെറ്റായ രീതിയിലേക്ക് നയിക്കുവാൻ ഒരു വ്യക്തിയെയും അനുവദിക്കരുത്. ക്രിസ്തു നീതിമാനാണ്. ക്രിസ്തുവിനെ പോലെ നല്ലവനാകണമെങ്കിൽ സത്യമായത് പ്രവർത്തിക്കണം. ആദ്യമുതലേ പിശാച്ച് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവൻ പിശാച്ചിനുള്ളവനാണ്. പിശാച്ചിന്റെ പണികളെ നശിപ്പിക്കുവാനാണ് ദൈവപുത്രൻ വന്നത്. ഒരു വ്യക്തിയെ ദൈവം തന്റെ കുഞ്ഞാക്കുമ്പോൾ അവൻ പാപം ചെയ്യുന്നത് തുടരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം അവന് നൽകിയ പുതുജീവൻ അവനിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് അവന് തിന്മ തുടരുന്നതിന് കഴിവില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തിന്റെ ഒരു മകനായി മാറി. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളാരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പിശാചിന്റെ സന്തതികളെയും നമുക്ക് കാണാൻ സാധിക്കും. നീതി ചെയ്യാത്തവർ ദൈവത്തിന്റെ മക്കളല്ല. അതുപോലെ തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിന്റെ പൈതലല്ല. നാം പരസ്പരം സ്നേഹിക്കണം എന്നതാണ് നിങ്ങൾ ആദ്യം മുതലേ കേട്ടിട്ടുള്ള ഉപദേശം. കയ്യീനെ പോലാകരുത്. കയ്യീൻ ദുഷ്ടനുള്ളവനാണ്. കയ്യീൻ അവന്റെ സഹോദരനെ കൊന്നു. പക്ഷേ എന്തിനാണ് കയ്യീൻ സഹോദരനെ കൊന്നത്? കയ്യീൻ ചെയ്തത് ദുഷ്ടതയും അവന്റെ സഹോദരൻ ചെയ്ത കാര്യങ്ങൾ നല്ലതുമായിരുന്നു എന്നതാണ് കാരണം. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ ആൾക്കാർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കരുത്. നമുക്കറിയാം നാം മരണത്തെ ഉപേക്ഷിച്ചു ജീവനിലേക്ക് വന്നവരാണെന്ന്. നാം യേശുക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇത് നമുക്കറിയാം. സ്നേഹിക്കാത്ത വ്യക്തി ഇപ്പോഴും മരണത്തിലാണ്. തന്റെ സഹോദരനെ വെറുക്കുന്ന ഏവനും കൊലപാതകി ആണ്. ഒരു കൊലയാളിക്കും നിത്യജീവൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇങ്ങനെയാണ് നാം അറിയുന്നത്. ക്രിസ്തു അവന്റെ ജീവനെ നമുക്കായി തന്നു. അതുകൊണ്ട് നമ്മുടെ ജീവനെ ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കായി നാം നൽകണം. ഒരു വിശ്വാസി അവനാവശ്യമുള്ളവയെല്ലാം ഉണ്ടായിരിക്കാൻ തക്ക സമ്പന്നനെന്ന് വിചാരിക്കുക. തനിക്ക് അത്യാവശ്യമുള്ളതുകൂടി ഇല്ലാത്ത ദരിദ്രനായ തന്റെ സഹോദരനെ അവൻ കാണുന്നു. സമ്പത്തുണ്ടായിട്ടും ദരിദ്രനായ സഹോദരനെ സഹായിക്കാത്ത അവനെന്തു വിശ്വാസി? അപ്പോൾ ആ ഉള്ളവന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം കാണില്ല. എന്റെ മക്കളെ, നമ്മുടെ സ്നേഹം വെറും വാക്കുകളും പറച്ചിലുകളും ആകരുത്. ഇല്ല, നമ്മുടെ സ്നേഹം യഥാർത്ഥമായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹം വ്യക്തമാക്കുകയും വേണം. അങ്ങനെയാണ് നാം സത്യത്തിലുള്ളവരെന്ന് അറിയുക. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റബോധമുള്ളവരാക്കുമ്പോഴും സമാധാനത്തോടെ ദൈവം മുമ്പാകെ നിൽക്കുവാൻ ഇപ്പോഴും കഴിയുന്നത് എന്തുകൊണ്ട്? ദൈവം നമ്മുടെ ബോധത്തെക്കാൾ അതീതനാണ്. ദൈവത്തിന് എല്ലാം അറിയാം. പ്രിയ സ്നേഹിതരെ, നാം ചെയ്യുന്നത് തെറ്റല്ലെന്ന് നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ നമുക്ക് ആത്മധൈര്യത്തോടെ ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയും. നാം ആവശ്യപ്പെടുന്നത് ദൈവം തരികയും ചെയ്യും. നമുക്ക് ഇത് ലഭിക്കുന്നത് ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതുകൊണ്ടും അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുമാണ്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനുമാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർ ദൈവത്തിൽ ജീവിക്കുന്നു. ദൈവം അവനിൽ വസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മിൽ കുടികൊള്ളുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ദൈവം നമുക്ക് തന്ന ആത്മാവിനാൽ നമുക്കതറിയാം. 1 യോഹന്നാൻ 4. പ്രിയരെ, ലോകത്തിലിപ്പോൾ ധാരാളം വ്യാജപ്രവാചകന്മാരുണ്ട്. അതുകൊണ്ട് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ദൈവത്തിൽ നിന്നുള്ളതാണോ അതെന്ന് വിവേചിച്ചറിയുക. ദൈവത്തിന്റെ ആത്മാവാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയും. ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി തീർന്ന യേശുക്രിസ്തുവാണെന്ന് അംഗീകരിക്കുന്നവന് ദൈവാത്മാവുണ്ട്. യേശുവിനെപ്പറ്റി ഇങ്ങനെ അംഗീകരിക്കുവാൻ വിസമ്മതിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. അത് ക്രിസ്തുവിന്റെ ശത്രുവിന്റെ ആത്മാവാണ്. ക്രിസ്തുവിന്റെ ശത്രു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടു. അവനിപ്പോൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. പ്രിയമക്കളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. അതുകൊണ്ട് വ്യാജപ്രവാചകരെ നിങ്ങൾ തോൽപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ള ദൈവം ലോകത്തിലുള്ളവനേക്കാൾ ഉന്നതനാണ്. വ്യാജപ്രവാചകർ ലോകത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളും ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകമാകട്ടെ അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയാവുന്നവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അവർ ഞങ്ങൾ പറയുന്നത് ശ്രവിക്കുന്നില്ല. അങ്ങനെയാണ് സത്യാത്മാവിനെയും അസത്യാത്മാവിനെയും ഞങ്ങൾ അറിയുന്നത്. പ്രിയരെ, സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നത് കൊണ്ട് നാം പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ കുഞ്ഞായിത്തീരുന്നു. സ്നേഹിക്കുന്നവന് ദൈവത്തെ അറിയാം. ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹിക്കാത്ത വ്യക്തി ദൈവത്തെ അറിയുന്നില്ല. ദൈവം തന്റെ ഏകപുത്രനെ അവനിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനായി ലോകത്തിലേക്ക് അയച്ചതുകൊണ്ടാണ് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത്. യഥാർത്ഥ സ്നേഹം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്, അല്ലാതെ ദൈവത്തോട് നമുക്കുള്ള സ്നേഹമല്ല. നമ്മുടെ പാപങ്ങളെ പോക്കുവാനുള്ള മാർഗമായിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. പ്രിയരെ, അതുകൊണ്ട് നമ്മളും പരസ്പരം എപ്പോഴും സ്നേഹിക്കണം. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ ജീവിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. ഇത് നമ്മിൽ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ദൈവം നമ്മിലും നാം അവനിലും ജീവിക്കുന്നു എന്ന്. ഇത് നമുക്കറിയാൻ സാധിക്കുന്നത് ദൈവം അവന്റെ ആത്മാവിനെ നമുക്ക് തന്നതുകൊണ്ടാണ്. ലോകരക്ഷകനായിരിക്കുവാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചതെന്ന് നാം കണ്ടുകഴിഞ്ഞു. അതാണ് ജനങ്ങളോട് നാം ഇപ്പോൾ പറയുന്നത്. യേശു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരുവൻ പറയുന്നുവെങ്കിൽ ദൈവം അവനിലുണ്ട്, അവൻ ദൈവത്തിൽ വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. ആ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും നാം പഠിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നു, ദൈവവും അവനിൽ വസിക്കുന്നു. ദൈവസ്നേഹം നമ്മിൽ പരിപൂർണമാക്കപ്പെട്ടുവെങ്കിൽ ദൈവം വിധിക്കുന്ന ആ ദിനത്തിൽ ഭീതി കൂടാതെ കഴിയാം. ഈ ലോകത്തിൽ നാം ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നത് കൊണ്ട് നാം ഭീതിയില്ലാതെയിരിക്കും. എവിടെ ദൈവസ്നേഹമുണ്ടോ അവിടെ ഭീതിയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പൂർണ്ണ സ്നേഹം ഭീതിയെ പുറത്താക്കുന്നു. ദൈവത്തിന്റെ ശിക്ഷയാണ് ഒരുവനെ ഭീതിതനാക്കുന്നത്. അപ്പോൾ പേടിയുള്ള ഒരുവനിൽ ദൈവസ്നേഹം പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊരുവൻ പറയുകയും തന്റെ സഹോദരനെയോ സഹോദരിയെയോ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനൊരു നുണയനാണ്. അവന് തന്റെ സഹോദരനെ കാണാൻ കഴിയുമെങ്കിലും അവനെ അവൻ വെറുക്കുന്നു. അതുകൊണ്ട് അത്തരമൊരുവന് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. കാരണം അവൻ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്നതു തന്നെ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ തന്റെ സഹോദരനെയും സ്നേഹിച്ചിരിക്കണം എന്ന കൽപ്പന അവൻ തന്നിരിക്കുന്നു. 1 യോഹന്നാൻ 5. യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവമക്കളാണ്. പിതാവിനെ സ്നേഹിക്കുന്ന വ്യക്തി പിതാവിന്റെ മക്കളെയും സ്നേഹിക്കുന്നു. ദൈവമക്കളെ നാം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ദൈവത്തെ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് നമുക്കറിയാം. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. ദൈവകൽപ്പനകൾ നമുക്കത്ര കഠിനവുമല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവമക്കൾക്ക് ലോകത്തെ ജയിക്കുവാനുള്ള ശക്തിയുണ്ട്. ലോകത്തിനെതിരായി ജയം നേടുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതിനാൽ ലോകത്തെ ജയിച്ചവൻ ആരാണ്? യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനാണ്. വന്നവൻ യേശു ക്രിസ്തുവാണ്. രക്തവും ജലവും കൊണ്ടാണ് യേശു വന്നത്. ജലത്താൽ മാത്രമല്ല യേശു വന്നത്, അല്ല, ജലത്താലും രക്തത്താലും വന്നു. ആത്മാവിത് ശരിയാണെന്ന് നമ്മോട് പറയുകയും ചെയ്യുന്നു. ആത്മാവ് സത്യമാണ്. അതുകൊണ്ട് യേശുവിനെപ്പറ്റി പറയുന്ന 3 സാക്ഷികളുണ്ട്. ആത്മാവും വെള്ളവും രക്തവും, ഈ 3 സാക്ഷികളും സമ്മതിക്കുന്നു. സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ നാം ജനങ്ങളെ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നത് തീർച്ചയായും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയും. ഇതാണ് ദൈവം നമ്മോട് പറഞ്ഞത്, തന്റെ മകനെപ്പറ്റിയുള്ള സത്യം. ദൈവപുത്രനിൽ വിശ്വാസമർപ്പിച്ചവനിൽ ദൈവം നമ്മോട് പറഞ്ഞ സത്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവത്തെ നുണയനാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ മകനെക്കുറിച്ച് സത്യം പറഞ്ഞ കാര്യങ്ങൾ അവൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് ദൈവം നമ്മോട് പറഞ്ഞത്. ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. ഈ നിത്യജീവനാകട്ടെ അവന്റെ പുത്രനിലുമാണ്. ആ പുത്രനിലുള്ള ഒരുവന് ജീവനുണ്ട്. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്നറിയണമെന്നതുകൊണ്ട് ഞാനിത് എഴുതുന്നു. സംശയങ്ങളില്ലാതെ നമുക്ക് ദൈവത്തെ സമീപിക്കാൻ കഴിയും. ഇതിന്റെ അർത്ഥം നാം ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ചാൽ ദൈവം നമുക്ക് ആവശ്യമെന്ന് സമ്മതിക്കുന്നവ, നാം പറയുന്നത് ദൈവം ശ്രദ്ധിക്കുന്നു എന്നാണ്. നാം അവനോട് ചോദിക്കുമ്പോഴെല്ലാം അവൻ കേൾക്കുന്നു. അതുകൊണ്ട് നാം അവനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവൻ തരുന്നുവെന്ന് നാം അറിയുന്നു. തന്റെ സഹോദരനോ സഹോദരിയോ പാപം നിത്യമരണത്തിലേക്ക് നയിക്കാത്ത പാപം ചെയ്യുന്നത് ഒരുവൻ കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ പാപം ചെയ്യുന്ന സഹോദരനു വേണ്ടിയോ സഹോദരിക്കു വേണ്ടിയോ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ആ സഹോദരനോ സഹോദരിക്കോ ജീവൻ നൽകും. നിത്യമരണത്തിലേക്ക് നയിക്കാത്ത പാപം ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മരണത്തിലേക്ക് നയിക്കുന്ന പാപവും ഉണ്ട്. ആ പാപത്തെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നത് എപ്പോഴും പാപമാണ്. നിത്യമായ മരണത്തിലേക്ക് നയിക്കാത്ത പാപവും ഉണ്ട്. ദൈവമക്കളായവർ ഒരിക്കലും പാപം തുടർന്നുകൊണ്ടിരിക്കില്ല എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ ദൈവമക്കളെ സംരക്ഷിക്കും. ദുഷ്ടന് അവനെ തീണ്ടാൻ കഴിയുകയില്ല. നാം ദൈവത്തിനുള്ളവരാണെന്ന് നാം അറിയുന്നു. എന്നാൽ ദുഷ്ടൻ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. ദൈവപുത്രൻ വന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ നമുക്ക് ധാരണാശേഷി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് യഥാർത്ഥ ദൈവത്തെ അറിയാൻ കഴിയും. സത്യമായത് ദൈവം ഒരുവനാണ്. നമ്മുടെ ജീവൻ സത്യദൈവത്തിലും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. സത്യദൈവവും നിത്യജീവനും അവനാണ്. അതുകൊണ്ട് പ്രിയമക്കളെ, വ്യാജദൈവങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക.